2022 ജൂലൈ 29 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വതി. ബഫർ സോണിൽ തെല്ലൊരാശ്വാസം. പാലക്കാട് ഡയറിയിൽ ജിബിൻ സഖേയ എഴുതുന്നു. പരിസ്ഥിതിയിലുള്ള വിഷയത്തിൽ ശക്തമായ ജനകീയ സമരങ്ങൾ നടക്കുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാട്ടെ 13 വില്ലേജുകൾ ESA പരിധിയിൽ ഉൾപ്പെടുകയും 26 വില്ലേജുകൾ ബഫർ സോൺ പ്രദേശമാവുകയും ചെയ്യുന്നതോടെ ജില്ലയുടെ മലയോര മേഖലയുടെ സിംഹഭാഗവും പരിസ്ഥിതി ലോലമാകും എന്നതാണ് പാലക്കാടിന്റെ പ്രത്യേകത. ഈ സാഹചര്യത്തിലാണ് 2019 ബഫർ സോൺ ഉത്തരവ് തിരുത്താനുള്ള മന്ത്രിസഭായോഗ തീരുമാനത്തെ മലയോര ജനതയും പരിസ്ഥിതി പ്രവർത്തകരും സ്വാഗതം ചെയ്യുന്നത്. 1 കിലോമീറ്റർ വരെ ബഫർ സോൺ എന്ന 2019 ഉത്തരവ് തിരുത്താനാണ് തീരുമാനമായത്. വനങ്ങൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ വരെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെടുമെന്നായിരുന്നു 2019 ഉത്തരവ്. ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന ഉത്തരവ് തിരുത്താതെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്ന അഭിപ്രായം ഉയർന്നതിന് പിന്നാലെയാണ് ഉത്തരവ് തിരുത്തിയത്. ഭവാനി വന്യജീവി സങ്കേതം പദ്ധതി പിൻവലിക്കണം. 6 വില്ലേജുകളും പൂർണമായും പരിസ്ഥിതി ദുർബല മേഖലയിൽപ്പെട്ട അട്ടപ്പാടിക്കാണ് പാലക്കാട് ജില്ലയിൽ പരിസ്ഥിതിയിലോല നിയമത്തിന്റെ കാഠിന്യം ഏറ്റവും അധികം ഏൽക്കേണ്ടി വരിക. ഇപ്പോൾ തന്നെ അട്ടപ്പാടിയിലെ 2 വില്ലേജുകൾ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിന്റെ ബഫർ സോണിൽ വരുന്നുണ്ട്. ഈ ആശങ്കകൾ നിലനിൽക്കെയാണ് 2021 ബഡ്ജറ്റ് പ്രസംഗത്തിൽ അവതരിപ്പിച്ച ഭവാനി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. സൈലന്റ് വാലി ബഫർ സോണിലെ വനപ്രദേശവും അട്ടപ്പാടിയിൽ അവശേഷിക്കുന്ന വനപ്രദേശങ്ങളും ചേർത്തുള്ള ഭവാനി വന്യജീവി സങ്കേതം എന്ന പുതിയ പദ്ധതിക്ക് വേണ്ടിയുള്ള സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്നാണ് ജനം ആവശ്യപ്പെടുന്നത്. ബഫർ സോൺ സംബന്ധിച്ച് 2019 മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കുന്നത് പരിശോധിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ മന്ത്രി ആ വാക്ക് പാലിച്ചതുപോലെ ഭവാനി വന്യജീവി സങ്കേതത്തിന്റെ നിർദ്ദേശവും പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് അട്ടപ്പാടി ജനത. എന്താണ് ഇക്കോ സെൻസിറ്റീവ് സോൺ? കേരളത്തിലെ വന അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ കടുത്ത എതിർപ്പിന് കാരണമായ ബഫർ സോൺ അല്ലെങ്കിൽ ഇക്കോ സെൻസിറ്റീവ് സോൺ എന്നാൽ എന്താണ്? കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് പുറത്തിറക്കിയ ദേശീയ വന്യജീവി ആക്ഷൻ പ്ലാൻ വിജ്ഞാപന പ്രകാരം ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും അടുത്തുള്ള 10 കിലോമീറ്റർ ചുറ്റളവ് പരിസ്ഥിതിയിലുള്ള പ്രദേശമാണ് ഇക്കോ ഫ്രജൈൽ സോൺ അല്ലെങ്കിൽ ഇക്കോ സെൻസിറ്റീവ് സോൺ എന്നാണ് ഈ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. എന്തിനാണ് ബഫർ സോണുകൾ? 2011 ഫെബ്രുവരി 9 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശ പ്രകാരം പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിത മേഖലകളുടെ ഷോക്ക് അബ്സോർബറായാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യ ഇടപെടൽ മൂലം പ്രദേശത്തെ പരിസ്ഥിതിയുടെ ആഘാതം പരമാവധി കുറയ്ക്കുകയാണ് ലക്ഷ്യം. ജീവനോപാധികൾ അടക്കം പ്രദേശവാസികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, പകരം അവർക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയെ ശുദ്ധീകരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇങ്ങനെയാണ് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നതെങ്കിലും ജനങ്ങൾക്ക് ആശങ്കകൾ ഏറെയാണ്. സുപ്രീം കോടതി ഉത്തരവ്. തമിഴ്നാട് നീലഗിരിയുടെ വനംഭൂമികൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട പൊതു താൽപര്യ ഹർജിയിൽ ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനും ജസ്റ്റിസ് ബി ആർ ഗവായി, ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവർ അംഗങ്ങളുമായ 3-അംഗ ബെഞ്ചാണ് നിലവിൽ ബഹളങ്ങൾക്ക് കാരണമായ വിധി പുറപ്പെടുവിച്ചത്. 2011 സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ യുക്തിപരമാണ് എന്നും സംരക്ഷിത വനമേഖലകൾക്ക് അടുത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് നിർബന്ധമായി പരിസ്ഥിതി ദുർബല മേഖലയെ ആക്കണമെന്നുമായിരുന്നു കോടതി ഉത്തരവ്. മറ്റ് നിർദ്ദേശങ്ങൾ: ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയ്ക്ക് അടുത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് പരിസ്ഥിതിയിലോല ദുർബല മേഖലയാണ്. മേഖലയിൽ 2011 സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. നിലവിലെ പ്രവൃത്തികൾ പരിഗണിച്ച് ജാംവ രാംഗഡ് സങ്കേതത്തിന്റെ ബഫർ സോൺ 500 മീറ്റർ ആയിരിക്കും. 1 കിലോമീറ്റർ കൂടുതൽ ബഫർ സോൺ നിലവിലുള്ള മേഖലയിൽ അതായിരിക്കും പരിധി. ബഫർ സോണിൽ പുതിയ സ്ഥിരം നിർമ്മിതികളോ ഖനനമോ അനുവദിക്കില്ല. 1 കിലോമീറ്റർ പരിധിയിൽ ആരംഭിച്ച നിർമ്മാണങ്ങൾ ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ അനുമതിയോടെ തുടരാം. ബഫർ സോണിന്റെ മിനിമം വീതി പൊതുജന താൽപര്യാർത്ഥം ഇളവ് വരുത്താം. ഇതിനായി സംസ്ഥാനങ്ങൾക്ക് സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയോ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തെയോ സമീപിക്കാം. പ്രസ്തുത ബോർഡുകൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കും. കേരളത്തിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കോടതി ഉത്തരവിന് പിന്നാലെ കേരളത്തിലെ ഹൈറേഞ്ച് മേഖലകളിൽ പ്രതിഷേധമുണ്ടായി. ബഫർ സോണുകൾ വലിയ തോതിലുള്ള ജനവാസ മേഖലകൾ കൂടിയാണ് എന്നതാണ് അതിന്റെ പ്രധാന പ്രശ്നം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ ആകെ വിസ്തീർണം 800,000 ഏക്കറാണ്. അതിന്റെ അതിർത്തികളിൽ നിന്ന് 1 കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം 400,000 ഏക്കർ വിസ്തൃതിയിലെ മനുഷ്യവാസത്തെയും കൃഷിഭൂമിയെയും അത് സാരമായി ബാധിക്കും. ലക്ഷക്കണക്കിന് പേരുടെ അതിജീവനം ചോദ്യചിഹ്നമാകും. ഇത് തന്നെയാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. നിലവിൽ കേരളത്തിൽ 16 വന്യജീവി സങ്കേതങ്ങളും 5 ദേശീയ ഉദ്യാനങ്ങളും 2 കടുവാ സങ്കേതങ്ങളും ഉൾപ്പെടെ 23 സംരക്ഷിത വനപ്രദേശങ്ങളുണ്ട്. 3,711.73 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്നതാണ് ഇത്. വയനാട്, സൈലന്റ് വാലി, പീച്ചി, വാഴാണി, പറമ്പിക്കുളം, ചൂളന്നൂർ, മയൽ സങ്കേതം, ഇരവികുളം, തട്ടേക്കാട്, ഇടുക്കി, പെരിയാർ കടുവ സങ്കേതം, കുമരകം പക്ഷി സങ്കേതം, പേപ്പാറ, നെയ്യാർ എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ സംസ്ഥാനത്തെ 12 ജില്ലകളെയും ബാധിക്കുന്ന വിഷയമാണിത്. നാം ചെയ്യേണ്ടത്, പരിസ്ഥിതിയിലുള്ള വിഷയത്തിൽ ശാസ്ത്രീയ പഠനം നടത്താൻ സർക്കാർ തയ്യാറാകണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെയും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ വിവരശേഖരണം വിപുലമായ തലത്തിൽ നടത്തണം. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്താൽ ക്രോഡീകരിക്കുന്ന വിവരങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇളവുകൾ ആവശ്യപ്പെടുന്നത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടില്ല. കേരളത്തിലെ സംരക്ഷിത വനപ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ബഫർ മേഖലയുടെ ഭൂപടം ആദ്യം തയ്യാറാക്കണം. വിധി നടപ്പാക്കുമ്പോൾ ഉണ്ടാക്കുന്ന മനുഷ്യ കാർഷിക ആഘാതത്തിന്റെ തോത് കൃത്യമായി പഠിക്കണം. എംപവേർഡ് കമ്മിറ്റിക്കും മന്ത്രാലയത്തിനുമാണ് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കാനാകുക